ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഇന്ന് ഈ പോഡ്കാസ്റ്റ് സംസാരിക്കുന്നത്. സമീപകാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഒരു ജീവചരിത്രമാണ് ഇത്. ധീരനായി ജീവിച്ച ഒരു പത്രപ്രവർത്തകനെ കുറിച്ചാണ് ഇത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തും പിന്നീടും ഇന്ത്യയിൽ ഇംഗ്ലീഷ് പത്രലോകത്തിലെ ഒരു വലിയ പേരിന്റെ പിന്നിലെ ജീവിതമാണ് ഈ പുസ്തകം നമ്മോട് പറയുന്നത്. ഇടത്തട്ട നാരായണൻ പത്രപ്രവർത്തനവും കാലവും. നല്ല ഗവേഷണത്തിന് ശേഷം ഈ പുസ്തകം നല്ല ഭാഷയിൽ എഴുതിയ പി രാംകുമാറാണ് ഇന്ന് ദില്ലി ദാലിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇന്ദുലേഖ മീഡിയ നെറ്റ്വർക്കാണ്. രാംകുമാറിനെ സ്വാഗതം ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ രണ്ട് വാചകങ്ങൾ പറയാം. മലയാള മനോരമയിൽ പത്രപ്രവർത്തകനാണ് രാംകുമാർ. കേരള കൗമുദിയിലാണ് അദ്ദേഹം പത്രപ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ കോട്ടയത്ത് മലയാള മനോരമ യൂണിറ്റിലാണ് പ്രവർത്തിക്കുന്നത്. സ്വാഗതം പി രാംകുമാർ ദില്ലി ദാലിയിലേക്ക്.
സ്വാഗതം.
അതിമനോഹരമായ പുസ്തകമാണ് ഇടത്തട്ട നാരായണനെ കുറിച്ച്. മലയാളത്തിൽ വളരെ നേരത്തെ തന്നെ ഇറങ്ങേണ്ടിയിരുന്ന ഒരു പുസ്തകം 2022 നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. എല്ലാ മലയാളികളും, പ്രത്യേകിച്ച് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മലയാളികളും, അവരുടെ ചരിത്ര ബോധ്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി വായിക്കേണ്ട ഒരു പുസ്തകമാണ് രാംകുമാർ എഴുതിയിരിക്കുന്നത്. അതിനുള്ള അഭിനന്ദനങ്ങൾ ഞാൻ ആദ്യം തന്നെ
തരികയാണ്.
ഈ മറ്റൊരു കാലത്തിൽ പത്രപ്രവർത്തനം നടത്തുന്ന രാംകുമാറിന് ഇടത്തട്ട നാരായണൻ എന്ന പത്രപ്രവർത്തക ജീവിതം സത്യത്തിൽ എന്താണ്? അത് ഒരു പഴയ ചരിത്രം മാത്രമാണോ അതോ ഒരു വഴി വെളിച്ചമാണോ?
ഈ പുസ്തകം എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള മറുപടി എന്നാണ് ഈ തോന്നുന്നത്. അത് ഞാൻ വിശദീകരിക്കാം. അതായത്, ദേശീയ പത്രപ്രവർത്തനരംഗത്ത് പ്രവർത്തിച്ചിരുന്ന മലയാളികളെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ ജീവചരിത്രം അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഇതുവരെ അറിയിട്ടുള്ളൂ. ഏറ്റവും ആദ്യം അത്തരത്തിലുള്ള ഒരു ബുക്ക് അവകാശപ്പെടാൻ പറ്റാവുന്നത് ടി ജി എസ് ജോർജ് കോത്തൻ ജോസഫ് ചെയ്തിട്ടുള്ള കോത്തൻ ജോസഫ് എ ലൈഫ് സ്റ്റഡി. അത് 1992, അതായത് പോത്തൻ ജോസഫിന്റെ ജന്മശതാബ്ദിക്ക് യാതൊരു വലിയ ബഹളൊന്നും കൂടാതെ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് സഞ്ചാർ ഗ്രൂപ്പ് പബ്ലിഷറാണ് പബ്ലിഷ് ചെയ്തത്. അത് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിലെ ഒരു മലയാളി പത്രപ്രവർത്തനെ കുറിച്ച് ഇറങ്ങുന്ന ആദ്യത്തെ പുസ്തകമാണ് ബയോഗ്രഫി. അത് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ ഒരു തുടക്കം തൊട്ടുള്ള ഒരു പരിണാമവശയം കൂടി ആ ബുക്ക് വളരെ മനോഹരമായിട്ട് ടി ജി എസ് എഴുതിയിട്ടുണ്ട്. അതാണ് ആദ്യം നമ്മൾ ഒരു മലയാളി പത്രപ്രവർത്തനെ കുറിച്ച് ഇറങ്ങുന്ന ഒരു പുസ്തകം. അത് 15 ശേഷമാണ് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. അത് കാരണം മലയാളം വാരികയുടെ, സമകാലീന മലയാളം വാരികയുടെ പത്രമെന്ന് എസ് ജയചന്ദ്രനാഥ് സാറ് പുരുതിയെടുത്തിട്ടാണ് അത് മലയാളത്തിൽ ഒരു ചെറിയൊരു പ്രസിദ്ധീകരണമായിട്ടുള്ള എൻ രാജേഷ് കുമാർ എന്ന ഒരാൾ, ഡി സി ബുക്സ് ഉണ്ടാകുന്ന ഒരാൾ നടത്തിരുന്ന ഒരു ചെങ്കന്നൂരിലെ ഒരു ചെറിയ പബ്ലിഷറാണ് അത് പബ്ലിഷ് ചെയ്തത്. ഇത്രയും മനോഹരമായിട്ടൊരു പുസ്തകം പ്രസ് അക്കാഡമി പോലുള്ള സ്ഥാപനമോ അല്ലെങ്കിൽ കേരളത്തിലെ ഡി സി പോലുള്ള സ്ഥാപനമോ അതുവരെ കണ്ടു ഇറക്കി പോലും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഖേദകരമായിട്ടുള്ള വസ്തുത. കാരണം ഈ പോത്തൻ ജോസഫിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളി പത്രപ്രവർത്തകൻ ഇത്രയും 28 പത്രങ്ങൾ എടുക്കാറുണ്ട്. ഒരു ഇന്ത്യൻ പത്രപ്രവർത്തക ഒരു നിലപതി എന്ന് വിശേഷിക്കാവുന്ന ഒരാളാണ് അദ്ദേഹം. ഇംഗ്ലീഷിലെ ഒരു മലയാളി അവിടെ ചെന്ന് ഇംഗ്ലീഷിൽ എഴുതുക, അദ്ദേഹത്തിന്റെ പ്രൊഫസ്റ്റി നമുക്കറിയാം ലോകത്തില് ഏറ്റവും കൂടുതൽ കാലം എഴുതപ്പെട്ടിട്ടുള്ള കോളമാണെന്ന് ഫ്രാങ്ക് മോറാസ് ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. കാരണം അതുപോലത്തെ ഒരു കോളല്ലേ, ഒരു ദിവസം എല്ലാം ഒരു കോളം എഴുതാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. അതിനുശേഷം പിന്നെ ഒരു പുസ്തകം എന്ന് പറയാവുന്നത് മലയാളത്തിൽ പത്രപ്രവർത്തനമാണ് സി പി രാമേന്ദ്രനെ കുറിച്ചിട്ട് ഷെൽവി എന്ന് പറഞ്ഞ പബ്ലിഷർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സി പി രാമേന്ദ്രൻ എന്നൊരു പുസ്തകമാണ് 2001. മൾബറി ഷെൽവിടാ ഷെൽവിയുടെ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതൊരു ബയോഗ്രഫി എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് എഡിറ്റ് ചെയ്ത രഘുനാഥൻ പള്ളി എന്നൊരു അധ്യാപകനാണ് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഒരു ബയോഗ്രഫി എന്ന് പറയാൻ പറ്റില്ല. കാരണം സി പി രാമന്റെ റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങൾ നോക്കി പകർത്തി എഴുതിയിട്ടുള്ളൊരു ഒരു പുസ്തകമാണ്. അപ്പൊ ബയോഗ്രഫി എന്ന് പറയാൻ പറ്റില്ല. എന്താണ് പിന്നെ ഒരു പുസ്തകം എന്ന് പറയാൻ പറ്റാവുന്നത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് കൃഷ്ണരാജ് EPW എഡിറ്ററാണ്. വളരെ കാലത്തിൽ അന്തരിച്ച കൃഷ്ണരാജിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു പുസ്തകം, കൃഷ്ണരാജിന്റെ പത്രപ്രവർത്തനമാണ്. അത് അദ്ദേഹത്തെ കുറിച്ചൊരു ചെറു ലേഖനവും അദ്ദേഹത്തിന്റെ EPW അദ്ദേഹം പ്രസിദ്ധീകരിച്ച കുറച്ച് കാര്യങ്ങളും വെച്ചത്. ഇത് മൂന്നുമാണ് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള പത്രപ്രവർത്തനെ കുറിച്ചിട്ടുള്ള ഒരു ജീവചരിത്രം. അതിൽ ആദ്യത്തെ TDS ഇംഗ്ലീഷാണ്, ബാക്കി രണ്ടും മലയാളമാണ്. നമ്മുടെ ബി കെ മാധവൻകുട്ടി മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഡൽഹി പത്രപ്രവർത്തകന്റെ അനുഭവങ്ങൾ എന്ന പുസ്തകത്തിൽ ഇടത്തരം നാരായണനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അതായത് നാരായണൻ മരിച്ചപ്പോൾ ഒരു അനുശോചനയോഗം പോലും കൂടിയില്ല, അതിനെ കുറിച്ച് യാതൊരു റെഫറൻസും ഇല്ല, ലേഖനങ്ങൾ പോലും ഇല്ല. ഇനിയെങ്കിലും ആരെങ്കിലും അത് മുൻകൈ എടുത്ത് സമാഹരിച്ച് പ്രസിദ്ധീകരിക്കാൻ നന്നായിരിക്കും എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ വി കെ മാധവൻകുട്ടി ഇതേപോലെ ഒരാൾക്ക് പോലും അദ്ദേഹത്തെ കുറിച്ച് അത്രയും വിവരങ്ങളെ എഴുതാൻ ഉള്ളൂ എന്നുള്ള ഒരു സത്യം മുമ്പിൽ നിൽക്കലാണ് ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ ഒരു പ്രസക്തി നമ്മൾ അറിയുന്നത് അല്ലെ.
അതെ.
അപ്പോ നമ്മള് ഈ എടത്തു നാരായണൻ എന്ന പത്രപ്രവർത്തനെ കുറിച്ച് പലപ്പോഴും മലയാളത്തിലെ പത്രപ്രവർത്തനെ കുറിച്ച് കാട്ടുള്ളി ശങ്കർ, ഡോക്ടർ ജോസഫ്, എടത്തു നാരായണൻ, സീതാ എഴുതുമ്പോൾ ഈ എടത്തു നാരായണൻ എന്ന വ്യക്തി ഈ പത്രപ്രവർത്തനെ കുറിച്ചിട്ട് ഇപ്പൊ വി കെ മാധവൻകുട്ടി എഴുതിയിട്ടുള്ള പ്രകാരം ഈ നാരായണനെ കുറിച്ചുള്ള റെഫറൻസ് ഒരു പത്രപ്രവർത്തക വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ പത്രപ്രവർത്തകനോ എവിടെയും അങ്ങനെ ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. ഇവൻ വിക്കിപീഡിയയിൽ പോലും 2015 ഈ നാരായണനെ കുറിച്ച് അപൂർണമായ രീതിയിൽ ഒരു 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 ചെറിയ ലേഖനം വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു വ്യക്തിയുടെ ഗാനങ്ങൾ അടയാളപ്പെടുത്തുന്നതാണ് തോന്നുന്നതാണ് ഞാൻ ഈ ഈ പുസ്തകത്തിന്റെ ഈ ജോലി ആരംഭിച്ചത്. പക്ഷെ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ചില്ലറ കാര്യമല്ല. കാരണം പുള്ളീനെ പോലെ യാതൊരു എന്താ പറയുക വളരെ കുറവ് മാത്രം വ്യക്തിപരമായ എഴുതുകയും എഴുതിയ ലേഖനങ്ങളിൽ നിന്നും പേര് വയ്ക്കാതെയും ഞാൻ എന്നുള്ളൊരു ഇത് എവിടെയില്ല പുള്ളിയുടെ. അങ്ങനത്തെ ഒരു ലേഖനങ്ങളിലോ അല്ലോ യാതൊരു സംഗീതസ്വീകരിക്കൽ വർക്ക് ചെയ്ത ലേഖനങ്ങളിൽ പേര് വെച്ചിട്ടില്ല. പാട്രേറ്റിൽ എഴുതുന്ന ലേഖനങ്ങൾ അങ്ങനെ കാര്യമായിട്ടുള്ള സ്വന്തമായിട്ടൊന്നും തന്നെ പേര് വെച്ചില്ലാത്ത ഒരാളെ കുറിച്ച് വളരെ ഒതുങ്ങി ജീവിച്ചിരുന്ന ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പത്രസ്ഥാപനവും അദ്ദേഹമായിട്ട് ജീവിച്ചിരുന്ന ഒരു ആളെ കുറിച്ച് ഒരു മെറ്റീരിയലും എവിടെയില്ല. അതാണ് പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് എം പി നാരായണപിള്ള പാട്രിയറ്റിലെ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്ന തുടക്കകാലത്ത് എടത്തു നാരായണന്റെ കൂടെ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്ന ബി ആർ പി ഭാസ്കറെ കുറിച്ചിട്ട് എം പി നാരായണപിള്ള മലയാളം വാരിയും ലേഖനം എടുത്തു. അത് തുടങ്ങുന്നത് അത് ലിങ്ക് ഹൗസ് ചുറ്റിപ്പറ്റിയിട്ടാണ് തുടങ്ങുന്നത്. അതാണ് മലയാളത്തിലെ നാരായണനെ കുറിച്ച് ഒരു പിന്നീട് വന്നിട്ടുള്ളത് പറയാവുന്നത്. അപ്പൊ ഇതിന്റെ ഈ വിഷയം തപ്പിപ്പിടിക്കാനായിട്ട് ഞാൻ ഡൽഹിയിൽ പലതവണ വരികയും ആൾക്കാരെ കണ്ട് സംസാരിക്കുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ നാരായണനെയൊക്കെ നേരിട്ട് പരിചയമുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാർ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ ബി ആർ പി ഭാസ്കറിനോ ഞാൻ രണ്ടു തവണ സംസാരിച്ചു. അപ്പൊ പുള്ളിക്ക് രണ്ടു വർഷം മാത്രമേ പുള്ളി പാട്രിയറ്റ് ഉണ്ടാകുന്നുള്ളൂ. തുടക്കത്തിൽ 63-65 പുള്ളി അവസാനിപ്പിച്ചു പോവുകയും ചെയ്തു. അപ്പൊ പുള്ളിക്ക് ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ പുള്ളി അത്യാവശ്യം പറഞ്ഞു തന്നു. അത് പിന്നെ പുള്ളി പുള്ളിയുടെ ആത്മകഥ എഴുതുകയും ചെയ്തു. ഈ നാരായണൻ പത്രപ്രവർത്തനം തുടങ്ങുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് തുടക്കത്തില് സർദാർ കേമ്പണിക്കുന്ന ആയത്തടിച്ചു. സർദാർ കേമ്പണിക്കുന്ന കീഴിലാണ് പുള്ളി പത്രപ്രവർത്തനം തുടങ്ങുന്നത്. ആ കാലത്തെ കുറിച്ചൊന്നും എവിടെയും രേഖപ്പെടുത്താൻ നമുക്ക് വലിയ ഇതില്ല. പിന്നീട് അദ്ദേഹം ശങ്കേഴ്സ് വീക്കിലി വർക്ക് ചെയ്തും ശങ്കേഴ്സ് വീക്കിലിയിൽ ഒരു പേര് വെക്കാത്ത എഡിറ്ററായിട്ടാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ ശങ്കേഴ്സ് വീക്കിലി ഫോർമാറ്റ് ചെയ്തത് നാരായണനാണ്, വായിക്കാൻ കൊള്ളാമെന്നാക്കിയത് നാരായണനാണ്. പുള്ളിയാണ് എന്റെ മെയിൻ മുഖ്യ എഡിറ്ററായിരുന്നത്. ശങ്കറിന് കാർട്ടൂൺ വരെ മാത്രമല്ല ഉണ്ടായിരുന്നത്. അതിന്റെ പ്രത്യേക കോളം പിന്നെ ഈ ശങ്കേഴ്സ് വീക്കിലിയുടെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയില് ഇന്ന് മാഗസിനുകളിൽ ഉള്ള പല പംക്തികളും ആദ്യകാല രൂപം പ്രത്യക്ഷപ്പെട്ട ശങ്കേഴ്സ് വീക്കിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മാൻ ഓഫ് ദ വീക്ക്, മാൻ ഓഫ് ദ വീക്ക് എഴുതിയിട്ടുള്ള നാരായണനാണ്. 400 ഒരു വ്യക്തിയെ അവതരിപ്പിക്കുക എന്നുള്ളൊരു ഇതാണ്. 400 ഇംഗ്ലീഷ് വാക്കുകളിൽ അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ, അതായത് നാഷണൽ ലെവലിലെ നെഹ്റു തൊട്ട് സർദാർ പട്ടേൽ, രാജാജി, അങ്ങനത്തെ ആൾക്കാർ മാത്രം സെലക്ടഡ് പ്രധാനപ്പെട്ട നേതാക്കന്മാര്, പിന്നെ ഇന്റർനാഷണൽ ലെവലില് ഉള്ള ആൾക്കാരെ അങ്ങനെ ചർച്ചയിൽ അങ്ങനെ ആൾക്കാരെ അവതരിപ്പിക്കുക. അങ്ങനത്തെ ഒരു അപ്പൊ അതൊരു വലിയൊരു നാരായണൻ എഴുതി ശങ്കർ വരയ്ക്കും. ശങ്കർസ് വീക്കിലിയുടെ ആദ്യത്തെ പേരിലാണ് ഇതിനൊരു പടം. പിന്നെ തൊട്ട് പിന്നില് നാരായണന്റെ പോർട്രേറ്റ് ഉണ്ട്, പെൻ പോർട്രേറ്റ്. അപ്പൊ നാരായണനെ കുറിച്ചിട്ടുള്ള ഈ ഒരു റെഫറൻസ് എവിടെയും ആർക്കും പറഞ്ഞുള്ള ഒരു അവസ്ഥ ഇല്ല. ആഗ്രഹിക്കുമ്പോഴാണ് എന്റെ പാട്രിയറ്റിന്റെ പാട്രിയറ്റ് തുടങ്ങി 1963 മാർച്ചിലാണ്. അപ്പൊ പാട്രിയറ്റിന്റെ കേരളത്തിലെ ലേഖനായിരുന്ന ടി വി കൃഷ്ണൻ ഒരാളുണ്ട്. പുള്ളി പഴയ സി പി ഐ കാരനും ദേശാഭിമാനിയിലെ ഇന്ത്യയുടെ നേരിട്ടാണ് രണ്ടാമനായിരുന്ന പത്രപ്രവർത്തകനാണ്, കണ്ണൂർകാരനാണ്, ടി വിക്ക്. അദ്ദേഹമാണ് മലബാർ മാനുവൽ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ആള്. മലബാർ മാനുവൽ പുള്ളി പാട്രിയറ്റിന്റെ കേരളത്തിലെ ലേഖകനാണ്. ഞാൻ പുള്ളിനെ അവിടെ കണ്ണൂരിൽ നേരിട്ട് നിന്ന് പുള്ളിയിൽ നിന്ന് കണ്ടു. പുള്ളിയൊരു പ്രായമുണ്ട്, പുള്ളിയൊരു പ്രായത്തിന്റെ ക്ഷീണതകളുണ്ട്, പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലെ കാര്യങ്ങളൊന്നും പുള്ളിക്ക് അറിയില്ല. പുള്ളി കേരളത്തില് പുള്ളി കേട്ടിട്ട് ലേഖനായിരുന്നു. അപ്പൊ നാരായണനും അഡ്രസ് പുള്ളിയായിട്ട് വളരെ നല്ല അടുപ്പത്തിലായിരുന്നു. ചോദിച്ചാൽ ആ കുറച്ച് കാര്യങ്ങൾക്ക് പുള്ളിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പുള്ളി ആ പറഞ്ഞത് ഞാനും ലേഖനക്ക് എഴുതി തരാം നാരായണനെ കുറിച്ചിട്ട് എന്റെ എഡിറ്ററല്ലേ. പക്ഷെ അത് പുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പുള്ളി അതിന് മരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ നാരായണനെ കുറിച്ചുള്ള ഈ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും മാസിലോ അല്ലെങ്കിൽ എവിടെ റെഫറൻസോ ഇല്ലാത്തൊരു അവസരം ഇതെങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ള ഒരു പേഴ്സണിൽ നിൽക്കുമ്പോഴാണ് വേറൊരു ഒരു സംഭവം ഉള്ള, അതായത് കാർട്ടൂണി ശങ്കറിന്റെ ജന്മശതാബ്ദി 2002 മനോരമ മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെന്റിൽ കാർട്ടൂൺ ശങ്കറിന്റെ ഒരു ചെറിയൊരു സൺഡേ സപ്ലിമെന്റ് ആറേഴ് ലേഖനങ്ങളായുള്ള ഒരു പതിപ്പിറങ്ങും. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരു ലേഖനങ്ങളിൽ കാർട്ടൂണിസ്റ്റ് ശങ്കരൻകുട്ടിയാണ്, പി കെ കുട്ടി. ശങ്കരൻകുട്ടി ശങ്കേസീലെ പ്രധാനപ്പെട്ട കാർട്ടൂണിസ്റ്റ് ഒരാളായിരുന്നു. പുള്ളി അന്ന് എഴുതിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ട്, അതായത് എല്ലാ ലേഖനങ്ങളും ശങ്കറെ വളരെ എഴുതിയിട്ടുള്ളവരായിരുന്നു. കുട്ടിയുടെ ലേഖനം വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലേഖനമായിരുന്നു, കാരണം അതിലും നന്നാതരം വിമർശനം ഉണ്ടായിരുന്നു. പുള്ളി എഴുതിയതാണ്, അതായത് ശങ്കർ എന്ന പോർട്രേറ്റിന് പൂർണ്ണമായി അത് കറുത്ത ഷെയ്ഡ് കൂടി വേണം. അപ്പൊ പുള്ളി ശങ്കറിന്റെ ഗുണം മാത്രമല്ല ന്യൂനതകളും അതിൻ്റെ അകത്ത് പറയും, ദൗർബല്യങ്ങളും പറയും. അഥവാ അതൊരു ചെറിയൊരു വിവാദം ഉണ്ടാക്കിയ ഒരു ലേഖനമാണ് ഇത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെയും കണ്ടു സംസാരിക്കാൻ സാധിച്ച ഈ നാരായണ കുറിച്ച് അറിയാൻ പറ്റുന്ന പ്രതീക്ഷയില് മനോരമയുടെ ബ്യൂറോ ചീഫ് അല്ല വിജയമോൻ സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. പുള്ളി ഞാൻ ഡൽഹിയിൽ ഞാൻ വരുമ്പോൾ കാണാറുള്ള ഒരാളാണ്. വിജയമോൻ സാറ് പറഞ്ഞു പുള്ളി അമേരിക്കയിലാണ്, മെയിൽ ഇതാ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാമെന്ന്. ഞാൻ പുള്ളിക്ക് ഒരു മെയിൽ അയച്ചു. മെയിൽ അയച്ച് കഴിഞ്ഞപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോ പുള്ളി മറുപടി അയച്ചു. അതായത് അന്നത്തെ പോലെ ഇന്റർനെറ്റ് ഇതായിട്ട് വന്നു. 2000 സംഭവം, 2000 ഈ സംഭവം, 2000 ഫെബ്രുവരി. അപ്പൊ പുള്ളി ചോദിച്ചു നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, ഇതാണ്. അപ്പൊ ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്റെ പശ്ചാത്തലം വ്യക്തമാക്കിയിട്ട് ഒരു മെയിൽ കൂടി അയച്ചു. അതായത് ഇങ്ങനെ ഒരു സംഗതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, താങ്കൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ വിവരങ്ങൾ പറഞ്ഞു തരിക. അപ്പൊ പുള്ളി ഒരു ആഴ്ച വീണ്ടും മറുപടി അയച്ചു, ശരി ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പുള്ളി ആണ് ഈ ശങ്കേസ് കാലത്തെ വിവരങ്ങളെല്ലാം ഈ പുസ്തകത്തിന് വേണ്ട വിവരങ്ങളെല്ലാം പുള്ളി തന്നു. പക്ഷെ പുള്ളി ഒരു കാര്യം എടുത്ത് വന്നു വെച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പുള്ളി വളരെ ഇതായിട്ട് ആ കാലത്തെ കുറെ കാലങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് ഈ സാധനം മുന്നോട്ട് പോയത്.
അതെ, ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ ആഗ്രഹം തോന്നിയതും ആ ആഗ്രഹത്തിനനുസരിച്ച് രാംകുമാർ അത് കൃത്യമായിട്ട് ചേർക്കുകയും ചെയ്തു. ഇടത്തട്ട നാരായണന്റെ രചനകൾ ഈ പുസ്തകത്തിന്റെ അനുബന്ധമായിട്ട് ഇംഗ്ലീഷിലുള്ള രചനകൾ ഇംഗ്ലീഷിൽ തന്നെ ചേർത്തിട്ടുണ്ട്. മാൻ ഓഫ് ദി വീക്ക് ജവഹർലാൽ നെഹ്റു, സി രാജഗോപാലാചാരി, ഡോക്ടർ രാമനോഹർ ലോഹ്യ, സദാ കെ എം പണിക്കർ, സരോജിനി നായിഡു, ബി ആർ അംബേദ്കർ തുടങ്ങി അതുപോലെ തന്നെ ഫ്രീ തിങ്കിങ്ങിന്റെ ഒരു ഭാഗം ചേർത്തിട്ടുണ്ട്. പിന്നെ ശങ്കർ ദ കാർട്ടൂണിസ്റ്റ് എന്ന് പറയുന്ന ലേഖനം ചേർത്തിട്ടുണ്ട്. പിന്നെ പി വിശ്വനാഥ് ഇപ്പോൾ രാംകുമാർ പറഞ്ഞതുപോലെ ഇൻ മെമ്മറി എന്ന് പറഞ്ഞുള്ള ചേർത്തിട്ടുണ്ട്. പിന്നെ ഓർമ്മകളിൽ ഇടത്തട്ട നാരായണൻ, പി എൻ ഹക്സറും തുടങ്ങിയ പ്രമുഖർ, ചലപതി റാവുവും ഒക്കെ തുടങ്ങിയ ആളുകൾ സംസാരിക്കുന്നതും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്, ഒന്ന്, ഇടതുപക്ഷത്തിന് ധൈഷണികമായ മേൽക്കോയ്മ ഉണ്ടായിരുന്ന കാലത്തെ നിത്യ കലഹിയായിരുന്ന ഒരാളിൽ നിന്നും ഇക്കാലത്തെ ഇന്ത്യയിലെ ഒരു പത്രപ്രവർത്തകന് എന്ത് പാഠമാണ് പഠിക്കാനുള്ളത്?
ഇടത്തട്ട നാരായണൻ എന്ന പത്രപ്രവർത്തകൻ ആദ്യം ഒരു പത്രപ്രവർത്തകൻ നിലയിൽ ശ്രദ്ധേയമാണ്, ഒരു വലതുപക്ഷ പത്രം എന്നറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ ടൈംസിലാണ്.
അതെ,
ഹിന്ദുസ്ഥാൻ ടൈംസിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജോലി തുടങ്ങുന്നത്. അന്ന് സദാനന്ദ പണിക്കർ എഡിറ്റർ, സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പത്രം എന്നുള്ള നിലയിലാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് മുന്നോട്ട് പോയിട്ടുള്ളത്, വലതുപക്ഷ പത്രം. പിന്നീട് അദ്ദേഹം 2 ഹിന്ദുസ്ഥാൻ ടൈംസിൽ വർക്ക് ചെയ്യുകയും പത്രപ്രവർത്തന പേരിൽ പേരെടുക്കുകയും പിന്നീട് അത് വിട്ട് ഫ്രീ പ്രസ് ജേണലിന്റെ അടുത്തായി ബോംബെക്ക് പോവുകയും പിന്നീട് സ്വന്തമായിട്ട് ഒരു പത്രം പാറ്റേറ്റ് തുടങ്ങുകയും അതിനു മുമ്പ് തൊട്ടു മുമ്പ് ലിങ്ക് മാഗസിൻ, അതായത് ഇടതുപക്ഷ പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു മാഗസിൻ, ഒരു ഇടതുപക്ഷ ആശയങ്ങളോടുള്ള ഒരു മാഗസിൻ ഇന്ത്യയിലെ ന്യൂസ് മാഗസിൻ വേണം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് പല ആൾക്കാരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചത്. നാരായണൻ തുടങ്ങിയിട്ടുള്ള ഒരു മാഗസിനാണ് ലിങ്ക്. അതായത് ഇന്ത്യയിലെ അന്ന് അക്കാലത്ത് ന്യൂസ് മാഗസിനുകളിൽ ഒന്നും തന്നെ ഇല്ല. ആകെ ഒരെണ്ണം പറയാൻ ഇലസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യയാണ്, അതൊരു കുടുംബ മാഗസിൻ ആയിരുന്നു ആ കാലം. പിന്നെ കരിഞ്ചിയുടെ ബ്രിഡ്ജ് അതൊരു സെൻസേഷണൽ വാരിക എന്നുള്ള നിലയ്ക്കാണ് ആൾക്കാർ കണക്കാക്കിയത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് മാഗസിൻ വാർത്താ വാരിക എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയിൽ അന്നില്ല. ലിങ്കാണ് അത് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു കംപ്ലീറ്റ് ന്യൂസ് മാഗസിൻ എന്നുള്ള പ്രത്യക്ഷപ്പെടുന്നത് 58 ഓഗസ്റ്റിൽ. അതിന്റെ പിന്നില് ഇടതുപക്ഷ സപ്പോർട്ട് ചെയ്യാനായിട്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. കാരണം ഒന്ന് ശീതസമരത്തിന്റെ തുടക്കമാണ് അമേരിക്കൻ സൂപ്പർ പവർ തമ്മിലുള്ള ഒരു ശീതസമരം ആരംഭിച്ചതിന്റെ തുടക്കം. അപ്പൊ ഇടതുപക്ഷ ആശയങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യയിൽ ഒരു പ്രസിദ്ധീകരണം വേണമെന്ന് അവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടാണ് സോവിയറ്റ് യൂണിയന് സഹായം ലഭിച്ചതാണ് ഈ മാഗസിൻ തുടങ്ങുന്നത്. അന്നത്തെ പുരോഗമന ആശയങ്ങൾക്ക് പിന്തുണയാനുള്ള ആദ്യത്തെ ഒരു സംരംഭമാണ് ഇന്ത്യൻ ന്യൂസ് മാഗസിൻ. കാരണം ലോകത്തവിടെ നടക്കുന്ന ജനകീയ സമരങ്ങള്, പുതിയ ആശയങ്ങള്, പുതിയ പുസ്തകങ്ങളെ കുറിച്ചുള്ള വിവരം, ഇതൊക്കെ ഒരു മാസിലൂടെ, അത് ഈ ലിങ്കിൽ അന്ന് എഴുതിയിട്ടുള്ളത് എല്ലാം അന്നത്തെ അതാത് മേഖലകളിൽ വളരെ വിദഗ്ധമായ എക്സ്പെർട്ടുകളായിട്ടുള്ള ആൾക്കാരാണ് എഴുതിയിട്ടുള്ളത്. ഡിപ്ലോമ നയതന്ത്ര കാര്യങ്ങളെ കുറിച്ച് എഴുതുക സർദാകരൻ പണിക്കരായിരിക്കും. അതാത് മേഖലകളിൽ ഏറ്റവും കൊള്ളാവുന്ന ആൾക്കാർ അന്നൊരു പുരോഗമനാശയക്കാരുടെ മാസിനായിട്ട് ലിങ്കിനെ ആൾക്കാർ അംഗീകരിച്ചു. കാരണം ഡൽഹിയിൽ നടക്കുന്ന ഒരു നന്ദര മാസിനായിട്ട്, കാരണം അങ്ങനെ ഒരു മാസിന് ഇതുവരെ ആരും ഇന്ത്യയിലില്ല, ന്യൂസ് മാസിനും ഇല്ല. അതുപോലെ തന്നെ ഈ ലിറ്ററേച്ചറും ഈ സാഹിത്യവും കലാകാരികയായിട്ട് ബന്ധപ്പെട്ട് എല്ലാം നല്ല വിദഗ്ധമാരും എഴുതുന്നുണ്ട്, നല്ല രീതിയിൽ എഴുതുന്നുണ്ട്. അത് ആൾക്കാർ സ്വീകരിക്കും. അപ്പൊ നാരായണന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ തോന്നിയ അക്കാലത്ത് സാധാരണഗതിയിൽ ഈ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ഒരു പത്രപ്രവർത്തനം അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യസമരം കഴിഞ്ഞു, പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ചെക്കേരി അങ്ങനെ പത്രപ്രവർത്തനം അവസാനിച്ച് വേറെ മന്ത്രിയാവോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനാവോ വേറെ എന്തെങ്കിലുമായിട്ടും ചെയ്യുക. പക്ഷെ നാരായണൻ പത്രപ്രവർത്തനം നിറച്ചു. അതാണ് എടുത്ത നാരായണൻ മറ്റുള്ള പത്രപ്രവർത്തനം സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ട പത്രപ്രവർത്തനത്തിലുള്ള മറ്റുള്ള പത്രപ്രവർത്തനം വ്യത്യസ്തമായി നിൽക്കുന്നത്. പിന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടതുപക്ഷ ആശയങ്ങൾക്ക് പിന്തുണാനായിട്ട് ഈ ലിങ്ക് മാഗസിൻ വന്നതുകൊണ്ട് സ്വാഭാവികം എതിർപ്പുണ്ടായെന്നാണ് അന്നത്തെ ആൾക്കാർ പറയുന്നത്. കാരണം ഈ അമേരിക്കൻ ഭക്ഷണകാലത്ത് തൊട്ടും ഇഷ്ടപ്പെട്ടില്ല, കാരണം ലിങ്ക് പോലുള്ള മാഗസിൻ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തി പറയുമ്പോൾ എവിടെയും അവര് എതിർപ്പുണ്ടാവില്ല. പക്ഷെ ആ എതിർപ്പിനേക്ക് അതിജീവിച്ച് ഈ ലിങ്ക് മാഗസിൻ വളരെ മുമ്പോട്ട് പോയുള്ള ആണ് പുള്ളിക്ക് തോന്നിയത്. ഒരു പത്രം, കാരണം ബി കെ കൃഷ്ണമേനെതിരെ ഹിന്ദുസ്ഥാൻ ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങൾ ബി കെ കൃഷ്ണമേനെതിരെ അമേരിക്കൻ പക്ഷഭാവമുള്ള ആൾക്കാരുടെ സൈഡ് ചേർന്ന് വലതുപക്ഷ മാധ്യമങ്ങള് ബി കെ കൃഷ്ണമേനെ പോലുള്ള ആൾക്കാരെ ആക്രമിച്ചു തുടങ്ങിയതാണ്. അപ്പൊ അതിന് ബദലായിട്ട് ഒരു പത്രം വേണം എന്നുള്ളത് വി കെ കൃഷ്ണമേനെ ഉൾപ്പെടെയുള്ള കുറെ ആൾക്കാർ രണ്ടും അതിന്റെ അതെ അതെ പേരിട്ട്. അപ്പൊ വി കെ കൃഷ്ണമേനെ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഒരു പത്രം വേണം എന്നുള്ള ആവശ്യം ഉണ്ടായപ്പോൾ നാരായണൻ ഈ ലിങ്കിന്റെ വിജയം ഒരു പത്രം തുടങ്ങാം എന്നുള്ളൊരു വിധത്തിൽ അങ്ങനെയാണ് പാട്രിയറ്റ് 63 മാർച്ചില് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ ഡൽഹിയിലെ ലിങ്ക് ഹൗസ് എന്നുള്ള ഈ കെട്ടിടം ഒരു സ്വകാര്യ സംരംഭം, അതായത് അന്നത്തെ ബിസിനസ് പീപ്പിൾ തുടങ്ങിയ ടാറ്റയുടെ സ്റ്റേറ്റ്സ്മാൻ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ബിർളയുടെ ടൈംസ് ഓഫ് ഇന്ത്യ, ജെയിം ഫാമിലി, അങ്ങനത്തെ ബിസിനസ് ഗ്രൂപ്പുകളെ അല്ലാതെ ഒരു സ്വതന്ത്രമായിട്ടൊരു ബിൽഡിംഗ്, അത്രയും മൾട്ടി ബിൽഡിംഗ് അന്ന് 63 ലാണ്ട് 16 ലക്ഷം രൂപയാണ് ചെലവായതെന്നാണ് അന്നത്തെ കണക്ക്. ബിൽഡിംഗ് ലിങ്ക് ഹൗസ് പഠിച്ചിട്ട് ഇതിന്റെ ഈ പ്ലോട്ട് ഫിറോസ് ഗാന്ധിയാണ് ഉദ്ദേശിച്ചത്. അതായത് 10 സ്ഥാനത്ത് ഫ്രീ സ്റ്റേറ്റില് ഈ പ്ലോട്ട് പാട്ടത്തിന് കൊടുക്കുന്നുണ്ട്, അത് ലീസ് എടുത്തിട്ട് അവിടെ ബിൽഡിംഗ് പണിയാൻ പെർമിഷൻ തന്നിട്ട് ഫിറോസ് ഗാന്ധിയുടെ ഒരു ഇതിൽ മേലാണ് ഈ നാരായണൻ ഈ സംഘടിപ്പിച്ച് അങ്ങനെ ലിങ്ക് ഹൗസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പൊ അന്ന് ഡൽഹിയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു ഈ ഫ്രീ സ്റ്റേറ്റിലെ ലിങ്ക് ഹൗസ്. ഒരു പ്രൈവറ്റ് ബിസിനസ് ഗ്രൂപ്പുകളുടെ സഹായം ഇല്ലാതെ ഒരു ഡൽഹിയിലെ പത്രസ്ഥാനത്തിലേക്ക് പുതിയൊരു പത്രം വരുന്നു, നെഹ്റു ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ പത്രം, സാധാരണക്കാര പത്രം, ഡൽഹിയിലെ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള പത്രം. അപ്പൊ രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സാറ് പത്ര ഈ പുസ്തകങ്ങളുടെ ഒരു പത്രസമുദായത്തില് സ്വന്തമായിട്ടൊരു കെട്ടിടം ഒരു പത്രം സ്ഥാപിച്ച് അത് പുറത്തുകൊണ്ടു മാത്രമല്ല അത് ഏതാണ്ട് വിജയിപ്പിച്ചു എന്ന് പറയാം. കാരണം ഈ പാട്രിയറ്റ് വന്നതോടുകൂടിയിട്ട് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മറുവശം കാണാൻ കാരണം പാട്രിയറ്റ് വായിക്കാൻ. കാരണം ബാക്കിയെല്ലാം കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യണമെന്നോ അങ്ങനെ ഈ വലതുപക്ഷ മാധ്യമങ്ങളിലെല്ലാം അവരുടെ നിലപാടാണ്. ഒരു ഇടതുപക്ഷ വിഷയത്തോടെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ന്യൂസ് വായിക്കണമെങ്കിൽ പാട്രിയറ്റ് വായിക്കണം. അപ്പൊ പാട്രിയറ്റിന് 3-ാമത്തെ പത്രം സാധിച്ചുള്ളതാണ്, സർക്കുലേഷൻ ചെറിയൊരു പത്രം. ഡൽഹിയിൽ മാത്രമുള്ള ഒരു പത്രമാണ്, ലക്നൌലും പിന്നെ ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിലും കുറച്ച് പ്രചാരമുണ്ട്. പക്ഷെ ഇത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പത്രമായി മാറി.
രാംകുമാർ ഇപ്പൊ സംസാരിച്ചപ്പോ ആദ്യം സംസാരിച്ചപ്പോൾ ഇടത്തട്ട നാരായണനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ഉള്ള പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞു. കാരണം ഒന്നാമത് അദ്ദേഹം പല ലേഖനങ്ങളും അദ്ദേഹത്തിന്റെ പേര് വെക്കാതെ എഴുതി എന്നുള്ളതും, അദ്ദേഹം ഓർമ്മക്കുറിപ്പുകൾ എഴുതാതിരുന്നു എന്നുള്ളതും, അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന ആളുകൾ ആരും തന്നെ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതും, അദ്ദേഹത്തെ കുറിച്ച് അധികം ആളുകൾ എഴുതിയില്ല എന്നുള്ളത് കൊണ്ടുമാണ് ഈ കാലത്ത് നമ്മൾ ഇത്ര പ്രയാസപ്പെടുന്നത്. ഇടത്തട്ട ജീവിതത്തിൽ ഉടനീളം ഒരു നിഷേധിയും ഒക്കെ ആയിരുന്നു എന്ന് നമുക്കറിയാം. നിര കയറിപ്പോയതിനേക്കാൾ കൂടുതൽ ഇറങ്ങിപ്പോയ പത്ര സ്ഥാപനങ്ങളായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ എന്ന് നമുക്കറിയാം. പക്ഷേ എന്റെ ഒരു ചോദ്യം രാംകുമാറിനോടുള്ള ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇടത്തട്ട ഒരു ഓർമ്മക്കുറിപ്പുകൾ എഴുതാതിരുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതാതിരുന്നത്? അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ തലമുതിർന്ന ഉയരമുള്ള പത്രപ്രവർത്തകരും ചെയ്തപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ടായിരിക്കും അതൊക്കെ ചെയ്യാതിരുന്നത്? എന്താണ് രാംകുമാറിന്റെ അഭിപ്രായം?
അദ്ദേഹത്തിന്റെ ഒരു വർക്ക് ചെയ്തിട്ടുള്ള രീതിയും മറ്റുള്ള അദ്ദേഹത്തിന്റെ മുൻഗാമി പോർട്ട് ജോസഫ് ഏതാണ്ട് 28 പത്രങ്ങളിലാണ് പുള്ളി എഡിറ്റർ ആയിട്ടുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡ്യൻ ടൈംസ്, പിന്നെ തെക്കൻ ഡെയിലി, ഇന്ത്യൻ എക്സ്പ്രസ്, ഇത് രണ്ടുമാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു രണ്ട് പത്രസ്ഥാപനങ്ങൾ. പുള്ളി ഈ മൂന്ന് കപ്പോട്ടി പേര് വെച്ചില്ലെങ്കിലും അത് പുള്ളിയുടെ ആൾക്കാർക്ക് അറിയാം. ഞാൻ പറയുന്നത് അവസാന വാക്കായിട്ട് മറ്റുള്ളവർ സ്വീകരിക്കണം എന്നുള്ളൊരു വാശി ഇവർക്കൊന്നുണ്ടായിരുന്നില്ല. അവരവരെ നമ്മളെ അറിയിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ ഇതിന് ഈ നവേഷ് സാർ പറഞ്ഞൊരു കാര്യം ഉത്തരം, ഞാൻ ഈ കാർട്ടൂണിസ്റ്റ് കുട്ടി എനിക്ക് അയച്ചൊരു സന്ദേശത്തിൽ അന്ന് ഞങ്ങൾ നടത്തിയ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞത് 1950s നെഹ്റുവിന്റെ വിഖ്യാതമായ സോവിയറ്റ് യൂണിയൻ പര്യടനത്തിന് പത്രപ്രവർത്തക ഡെലിഗേഷൻ അയച്ച് ചെലവറാവുമാണ്. ശങ്കറും കൂടെ പോയിരുന്നു. അപ്പൊ ഇവര് ഈ ശങ്കറും ശങ്കർസ്വീകരി തുടങ്ങിയ സമയമാണ്. ശങ്കർസ്വീകരിയിലെ മൂന്ന് പ്രധാനപ്പെട്ടതാണ് നാരായണനും ശങ്കറും ചെലവറാവും. അപ്പൊ ശങ്കറിന്റെ സ്ഥാനത്ത് ആ സമയത്ത് കാർട്ടൂൺസ് കുട്ടിയാണ് ഏറ്റെടുത്തത് പടം വരയ്ക്കാനായിട്ട്. അപ്പൊ ആ സമയത്ത് ഒറ്റ ലക്കത്തിൽ 7 നാരായണൻ എഴുതി, ഒറ്റ ലക്കത്തിൽ. ഇതിലൊന്നും പേര് വെക്കാതെ കുട്ടിയെ ഞങ്ങളത് കണ്ട് വളരെ പരന്നു പോയി. കാരണം 7 സ്റ്റൈലില്ല, 7 ശൈലിയില് ഈ ശങ്കർസ്വീകരി പുള്ളി ലേഖനം. അപ്പൊ അന്ന് ശങ്കർസ്വീകരി പറഞ്ഞ സമയത്ത് തൊട്ട് താഴെ എംബസി എന്നൊരു ബാറുണ്ട്, അവിടെ ഇവര് നാരായണൻ ഈ കുട്ടീനെ വിളിച്ചുകൊണ്ടുപോയി സംസാരിക്കും. പുള്ളി കൂടുതലും കേൾവിക്കാരനാണ് എന്നാണ് ഈ കുട്ടിയുടെ അഭിപ്രായം. അപ്പൊ കയറി ചോദിച്ചു എന്തുകൊണ്ടാണ് നാളെ പേര് വെക്കാത്ത. പറഞ്ഞു നാരായണ മറുപടി ഇതാണ്, അതായത് കൂട്ടായ്മയില് ഇല്ല. പിന്നെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പുള്ളിക്ക് ഒട്ടും തന്നെ പുള്ളി എവിടെ ഒരു കാരണത്തിലും പുള്ളി ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം വളരെ ഫോട്ടോസ് പോലും വളരെ വളരെ അപൂർവമാണ് പുള്ളിയുടെ. വളരെ എനിക്കൊരു ഫോട്ടോ കിട്ടിയതുള്ള പുള്ളിയുടെ തലശ്ശേരിയിലും പുള്ളിയുടെ തറവാട് വീട്ടിൽ പോയി പുള്ളിയുടെ സിസ്റ്ററുടെ മകനാണ് എനിക്ക് ഒരു ഫോട്ടോ ആദ്യം തന്നത്. ഞാൻ ഈ ഫോട്ടോ കാണുന്നത് ആ ഫോട്ടോ ആണ് ആ പുസ്തകത്തിന്റെ കവറിന്റെ തൊട്ട് സൈഡിൽ ഉപയോഗിച്ചത്. ഈ ഫോട്ടോ ആണ് പിന്നീട് കേരളത്തിലെ നാരായണനെ കുറിച്ച് പറയുമ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഈ ഒറ്റ ഫോട്ടോ. ബാക്കിയുള്ള ഫോട്ടോകളൊക്കെ പിന്നീട് ഡൽഹി യാത്രകളിൽ ഞാൻ സംഘടിപ്പിച്ചെടുത്താണ്, പലതും ഇല്ല. ഫിലിം ജോസിന്റെ ഫോട്ടോ തന്നെ ഞാൻ ഒരു 6-7 വർഷം എടുത്തിരിക്കുന്നതാണ്, കാരണം ആരെയും ഇല്ല അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ പുള്ളി വ്യക്തിപരമായുള്ളതാണെന്നും ഒരു സാധനം പോലും പുള്ളി മാറ്റിയത് സ്വന്തം ബന്ധുക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ പോലും പുള്ളിയെ കുറിച്ച് വളരെ ജനറലായിട്ട് കാര്യങ്ങൾ അറിയാനല്ലാതെ ബാക്കിയൊന്നും പുള്ളി പറയാണ്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതിപ്പോ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളിയുടെ ഒരു ഒരു സ്വഭാവവിശേഷം മാത്രം പറയാനുള്ളൂ. കാരണം നല്ലൊരു ഇഷ്ടപ്പെടുന്നില്ല പുള്ളി.
ഈ ചലപതി റാവുവിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഈർഷ്യ ഉള്ള ലേഖനങ്ങളാണെങ്കിൽ അത് എടത്തട്ട നാരായണന്റെ ലേഖനങ്ങളായിരിക്കും എന്നൊരു ഒരു വാചകമുണ്ട്. ആ ഈ അടങ്ങാത്ത ഈർഷ്യ അദ്ദേഹത്തിന് ആരോടായിരുന്നു? അദ്ദേഹത്തിന് സ്വന്തം ജീവിതത്തിനോടായിരുന്നോ ഈർഷ്യ? ചുറ്റുപാടുകളോടായിരുന്നോ ഈർഷ്യ? പത്രപ്രവർത്തനം നടക്കുന്ന ആ ആ ഇൻഡസ്ട്രിയോടായിരുന്നോ അദ്ദേഹത്തിന് ഈർഷ്യ? സമൂഹത്തിനോടായിരുന്നോ അദ്ദേഹത്തിന് ഈർഷ്യ? ആരോടായിരുന്നു ഈ അടങ്ങാത്ത ഈർഷ്യ എടത്തട്ട നാരായണൻ?
അപ്പോ അതിന് ഇത്രയൊക്കെ പറയാൻ പറ്റുന്നത് രണ്ടുപേര് കമന്റ് ചെയ്തിട്ടുള്ളത് മാത്രം അത് എടുത്ത് ഞാൻ പറയാം. അതും നമുക്ക് നേരിട്ട് അറിയാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരും പുള്ളിയുടെ അടുപ്പുള്ള പുള്ളിയെ നിരീക്ഷിച്ചിരുന്നുള്ള രണ്ടുപേരും ഒന്ന് എഴുതിയിട്ടുള്ളത് BRP ഭാസ്കർ. പുള്ളി പറഞ്ഞത് പുള്ളിയുടെ വന്നത് അപൂർവമായിട്ട് ചിരിക്കുന്ന ഒരു കർക്കശകാരനായിട്ടാണ് നാരായണനെ പലവരും അറിയപ്പെട്ടിട്ടുള്ളത്. അതും പുള്ളി ചിരിക്കില്ല, വളരെ ഇതാണ്. അപ്പൊ ഒരിക്കൽ ഡെസ്കിൽ പാട്രിയറ്റ് ഡെസ്കിൽ നാരായണൻ ചെന്നപ്പോ ഒരു സബ് എഡിറ്റർ പേടിച്ചു കുറിച്ച് എട്ടു പുള്ളിയെ കണ്ടപ്പോ. അപ്പൊ അത് ഈ സംഭവം നാരായണൻ BRP പറഞ്ഞു. BRP പറഞ്ഞു പറഞ്ഞു നിങ്ങൾ കടുവയുടെ പോലെ ഇരിക്കുന്നു, അതുകൊണ്ടായിരിക്കും അവർ പേടിച്ചു പറഞ്ഞു. പിന്നീട് പിന്നെ ഒരാൾ വന്നത് ടി ജെ ശോഭ വന്ന് നാരായണന്റെ മറ്റുള്ള നാരായണന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞതാണ് അദ്ദേഹം ഇതിനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, അദ്ദേഹം പറഞ്ഞത് കേട്ടിരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ സവിശേഷമാണ്. TJ ശോഭ ഈ നാരായണന്റെ ഇതില് മറ്റുള്ളവരെ താത്തി കിട്ടുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന്റെ വാചകങ്ങളൊക്കെ ഉണ്ടാകുന്നു പലവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഈഗോ മാത്രമാണ് പുള്ളിയുടെ പ്രശ്നമായിരുന്നത്, അല്ലാതെ ബുദ്ധിപരമായ സത്യതയുള്ള ഒരാളാണ് നാരായണൻ. അതായത് TJ ശോഭ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹപ്രവർത്തകൻ നാരായണനെ കുറിച്ച് പറഞ്ഞ കമന്റ് അദ്ദേഹം എടുത്തു പറഞ്ഞേക്കാം. അതായത് നാരായണന്റെ കൂടെ നാരായണന്റെ കൂടെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, അദ്ദേഹം പറയുന്നത് കേട്ടിരിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഒരു സഹപ്രവർത്തകൻ TJ ശോഭയോട് പറഞ്ഞു. അപ്പൊ TJ ശോഭ അതിനെ സംഹരിച്ച് അതിനെ ഉപസംഹരിച്ച് എഴുതിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാരായണന്റെ വാക്കുകളിൽ വിദേശവും പകയൊന്നുമില്ല, ഈഗോ മാത്രമാണ് അതിന്റെ പ്രശ്നം.
ഈഗോ
ബുദ്ധിപരമായ അതെ അത് തന്നെയാണ് പ്രശ്നം. ഇതേ കാര്യം തന്നെയാണ് ജലപാല വൈദ്യ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് സി പി രാമചന്ദ്രന്റെ ഭാര്യ ജലപാല വൈദ്യയാണ് ലിങ്കിന്റെ ആദ്യകാലത്തെ പ്രൂഫ് വാച്ച്. അപ്പൊ അവരെ ഞാൻ നേരിട്ട് കണ്ടത്, അവര് അക്ഷര തിയേറ്റർന്ന് പറഞ്ഞിട്ട് വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിന്റെ അടുത്തൊരു അക്ഷര ഗ്രൂപ്പ് ഓഫ് തിയേറ്റേഴ്സ് തൊട്ടുള്ള അവർ കടന്ന സമയത്താണ് ഞാൻ അവർ ചെന്ന് കാണുന്നത് ജലപാല വൈദ്യ. അപ്പൊ അവരോട് സംസാരിച്ച് അവർ വളരെ താല്പര്യം കാണിച്ചു. അപ്പൊ അവര് പ്രഗ്നന്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ വീട്ടിലിരുന്ന് ചെയ്താൽ മതി ജോലി വന്ന്. അപ്പൊ നമ്മളൊക്കെ അറിയുന്നത് വർക്ക് ഫ്രം ഹോം അന്ന് നാരായണൻ, ഇപ്പൊ നമ്മൾ അറിയുന്നത് ഈ വർക്ക് ഫ്രം ഹോം അന്ന് നാരായണൻ ഈ പ്രഗ്നന്റ് ആയതുകൊണ്ട് ജലാവൈദ്യാണ് ലിങ്കിന്റെ കോപ്പികൾ പ്രൂഫ് വീട്ടിലിരുന്ന് വായിച്ചാൽ മതി ബുദ്ധിമുട്ട് മനസ്സിലായിട്ട് വന്നു. അങ്ങനെ ആദ്യത്തെ 9 ഇഷ്യൂവിന്റെ കോപ്പി പ്രൂഫ് വായിച്ചത് ഞാനാണെന്നാണ് ഈ ജലപാല വൈദ്യന്റെ എടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചത് നാരായണനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോ അവർ വളരെ ഇതായിട്ട് പറഞ്ഞു. അവർ പറഞ്ഞു ഇതൊക്കെ ഒറ്റ പ്രശ്നമുള്ളൂ ഈഗോ, അതായത് സി പി രാമ ഭർത്താവായിട്ടുള്ള സി പി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യം അവരുദ്ദേശിച്ചിരിക്കുക. നാരായണന്റെ ഏറ്റവും മാനസം മനസ്സിലാക്കണം നമുക്ക് ഒറ്റ ഏറ്റവും എളുപ്പമുള്ള വെച്ച് കഴിഞ്ഞാൽ സീരാദാസിന്റെ മുന്നേ പറക്കുന്ന പക്ഷികൾ നോവൽ, അതിലെ കഥാപാത്രം കാർന്നോർ, ആ കാർന്നോറുടെ എല്ലാ മാനസും നാരായണന്റെ ആ മാനസം മനോഹരമായിട്ട് സീരാദാസം അതിന്റെ അകത്ത് വരച്ച് കഴിയും. പുള്ളിയുടെ നർമ്മ സ്വഭാവം, പുള്ളിയുടെ കർക്കശം എല്ലാം വളരെ. അതിനകത്ത് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഈ പത്രപത്രം ഇരിക്കുന്ന സമയത്ത് എനിക്കോ ഡെസ്കിൽ എന്തൊരു കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ പത്രാധിപതി പറയാം താടിക്കാരന് തെറ്റുപറ്റിയിട്ടെന്ന് തോന്നും. അപ്പൊ ചുറ്റുമുള്ള ഈ പത്രപത്ര ഈ സഹപ്രവർത്തകർ മനസ്സിലാവാൻ നോക്കും ഏത് താടിക്കാരൻ എന്ത് താടിക്കാരൻ. അപ്പൊ പുള്ളി ഉദ്ദേശിച്ച് കാറമാസം ഉദ്ദേശിക്കും താടിക്കാരൻ വേണ്ടി മാസം താടിക്കാരൻ അങ്ങനത്തെ വളരെ വളരെ കാരണം നാരായണനെ പോലെ കർക്കശനായിട്ടുള്ള ആൾക്ക് ശങ്കേ സ്പീക്കിലുമുള്ള ഒരു ഒരു കാർട്ടൂൺ മാസിന് തമാശ എഴുതാൻ പറ്റുന്നു നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം പുള്ളി കുറെ കാലം അത് എഴുതിയിരുന്നു, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ വന്ന് പുള്ളി കള്ളപ്പേരിലും കുറെ സാധനങ്ങൾ എഴുതിയിരുന്നു കള്ളതായിട്ട്. അപ്പൊ പുള്ളിയുടെ കർക്കശം ഉള്ളത് പല പല കാലഘട്ടത്തിൽ പുള്ളിയുടെ വർക്കിലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കെ ജെ സോർജി പറഞ്ഞ പോലെ പകൽ വിദ്വേഷമില്ല, കാരണം സ്വഭാവമായി പോയി. സീരാദാഷ്ണൻ വളരെ വളരെ സ്നേഹമായിട്ടാണ് പുള്ളിയുടെ ലേഖനത്തിൽ വിശേഷിച്ചത്. സീരാദാഷ്ണൻ വളരെ അടുത്ത് പെരുമാറിയുള്ള ആളാണ്. പിന്നെ ഈ വ്യക്തികാര്യം വ്യക്തിപരമായുള്ള കാര്യങ്ങൾ പുള്ളി ഒരിക്കലും അവിടെ സംസാരിക്കേണ്ടത് തെളിവായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഞാൻ സി രാധാകൃഷ്ണന് കല്ലൂരി വെച്ചുള്ള വീട്ടിൽ ഒരു 15 കൊല്ലം ഈ കാര്യത്തിൽ ചെന്ന് കണ്ടപ്പോൾ പുള്ളി കല്യാണം കഴിച്ചിട്ടില്ലാണ് സി രാധാകൃഷ്ണൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു പുള്ളി കല്യാണം കഴിച്ചിട്ടുണ്ട്, വയസ്സ് നേരത്തെ മരിച്ചു. അപ്പൊ ആ പുള്ളി പോലും അറിയണത് എടുത്തതെന്നാണ് കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത്രയ്ക്ക് അടുപ്പമുള്ള ഒരാളായിട്ട് പോലും സി രാധാകൃഷ്ണന് 4 വർഷം കൂടെ വർക്ക് ചെയ്തിട്ട് അറിയില്ല പുള്ളി യുവാരായിരുന്നു. അപ്പൊ വ്യക്തിപരമായ കാര്യങ്ങൾ പുള്ളി ആരായിട്ടും പങ്കുവെക്കാറില്ല എന്നുള്ളതാണ്.
ഈ രാംകുമാർ ഇതിന്റെ അകത്ത് ഇടത്തട്ട നാരായണൻ പ്രവർത്തിച്ച ഉണ്ടാക്കിയെടുത്ത നിരവധി പത്ര സ്ഥാപനങ്ങളുടെയും പത്രങ്ങളുടെയും എല്ലാം വിശദ വിവരങ്ങൾ ഈ പുസ്തകത്തിലൂടെ വരുന്നുണ്ട്. നിരവധി പത്രങ്ങളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഈ പുസ്തകത്തിൽ മലയാളികളല്ലാത്ത രണ്ടു പേരുടെ പേരുകൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നത് ചലപതി റാവുവിന്റെയും അരുണ ആസഫ് അലിയുടെയും ആണ്. ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെടുന്ന മലയാളികളല്ലാത്തവർ, മലയാളികളായിട്ടുള്ള നിരവധി പേരുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോഴും മലയാളികളല്ലാത്ത ഈ രണ്ടു പേർ നിരന്തര വളരെ കൂടുതലായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ തോന്നുന്നത് അരുണ ആസഫ് അലിയും ഇടത്തട്ട നാരായണനും തമ്മിലുള്ള ബന്ധത്തിന്റെ വ്യക്തിപരമായ വശത്തെ കുറിച്ച് രാംകുമാർ പൂർണ്ണ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹം അതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണോ അതോ കൃത്യമായി പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ, ഒരു ഒരു പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരു സഹചാരി രാഷ്ട്രീയ സഹപ്രവർത്തക എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് അരുണ ആസഫ് അലി ഈ പുസ്തകത്തിലൂടെ വന്നു പോകുന്നത്. ലിങ്കിന്റെ പത്രാധിപ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതല്ലാതെ ഇവർ തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിന്റെ വിശദാംശങ്ങൾ രാംകുമാർ പരാമർശിച്ചിട്ടില്ല.
അരുണ ആസഫ് അലി മരിച്ച് 96 മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ആദ്യമായിട്ട് ഒരു പത്രപ്രവർത്തൻ ഈ കുറിച്ച് ഈ താങ്കൾ പറഞ്ഞ ഈ ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആ ഒരു ചരമകുറിപ്പിലാണ്. ഇപ്പൊ ഗാർഡിയനിൽ ഇന്ദൽ മഹോത്ര പത്രപ്രവർത്തൻ ചരമകുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഇവര് തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു, ലിവിങ് ടുഗദർ ആയിരുന്നു എന്നാണ് പുള്ളിയാലിൽ എഴുതിയിട്ടുള്ളത് 96. അതിനുശേഷം മലയാളത്തില് കേരള കമ്മ്യൂണിസത്തിന്റെ ചരിത്രം 2011 പ്രസിദ്ധീകരിച്ച കെ എസ് രാമചന്ദ്രൻ, പഴയ ന്യൂസിന്റെ വീക്കിന്റെ ന്യൂസ് എഡിറ്ററായിരുന്നു മലയാളം ഉണ്ടെന്ന കെ എസ് രാമചന്ദ്രൻ എഴുതിയിട്ടുള്ള നക്ഷത്രവും ചുറ്റും കേരള കമ്മ്യൂണിസത്തിന്റെ ചരിത്രം എന്ന പുസ്തകത്തില് ഇതേ കാര്യം തന്നെ, അത് ഇന്ദ്രമലോത്രയുടെ ലേഖനം വായിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയതാണെന്ന് എനിക്കറിയില്ല. അതായത് കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ചവരാണ് എടത്തട്ട് നാരായണനും അരുണ ആസഫ് അലിയും. അങ്ങനെ പരാമർശമുണ്ട്, ഈ രണ്ട് പരാമർശമുണ്ട്. ഇത് ഈ കാര്യം ഞാൻ ഈ കാർട്ടൂണിസ്റ്റ് കുട്ടിയുടെ ഞാൻ എനിക്ക് ചോദിച്ചതാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. അപ്പൊ ഭയങ്കര മറുപടി കാരണം നാരായണനെ കുറിച്ച് ആ കാലത്ത് ഈ 50s, 53s നാരായണന്റെ ഭാര്യ മരിക്കുന്നത്, 52s or 53s അവരൊരു കോളേജ് അധ്യാപികയായിരുന്നു ഡൽഹിയിൽ, ക്യാൻസർ വന്ന് സർജറിക്കാണ് മരിക്കുന്നത്. അപ്പൊ ഈ കാർട്ടൂണിസ്റ്റ് കുട്ടി വന്നത് താങ്കൾക്ക് അറിയാലോ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പല ഇതുണ്ടായിരുന്നുള്ളത്. പക്ഷെ പുള്ളിയുടെ ഇതനുസരിച്ച് പറയുന്നത് അരുണസഫലിയും നാരായണനുമായിട്ട് വളരെ അസോസിയേറ്റ് ചെയ്തിരുന്നു, അത് മറ്റൊരു ബന്ധത്തിനെ വ്യാഖ്യാനിക്കാൻ ആയിട്ട് കഴിയില്ല. അത് നാരായണന്റെ വൈഫിന് പറയുന്നത് ഭയങ്കര മുമ്പ് തമ്മിലുള്ള ബന്ധം. ഞാൻ ആ മെസ്സേജ് ഞാൻ താങ്കൾ വേണ്ടി വായിക്കാം, കുഴപ്പമില്ലല്ലോ. കുട്ടിയുടെ മെസ്സേജാണ് ഞാൻ പറയണല്ല, കുട്ടിയുടെ മെസ്സേജാണ്. യു മസ്റ്റ് ബി നോയിങ് അബൌട്ട് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് അരുണാജി. The socialists and the communists are experts in character assassination of their enemies. When Ian's wife died, the socialists tried to spread a story that she had committed suicide over his relationship with Aruna. Not at all. She and Aruna were friends. Whatever relationship Ian had with Aruna was known to her. She probably did not mind. Ian's wife died after surgery for cancer. ഇതാണ് കാർട്ടൂൺ ഷൂട്ടി എനിക്ക് അയച്ച മെസ്സേജ് വന്നത്. അവിടെ തമ്മിലുള്ള അന്ന് ലീവ് ടൂർ നമ്മള് അന്ന് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അരുണാസവനി അന്ന് ഒരു വളരെ എന്താ പറയാ സാമൂഹ്യത്തെയും അത് കത്തി ചലിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഡൽഹിയിലായത്തെ 57s മേയറായിരുന്നു. അങ്ങനത്തെ ഒരു വളരെ സോഷ്യൽ ആക്ടിവിറ്റീസും രാഷ്ട്രീയം നടക്കുന്ന തിളങ്ങുന്ന സ്ത്രീ അങ്ങനൊരു കാര്യം ചെയ്യുന്നതൊക്കെ അത് തുറന്ന് സംഭവിക്കാൻ അവർക്ക് യാതൊരു മടിയില്ല. കാരണം 18 തന്നെക്കാളും 20 മുമ്പുള്ള അസഫലിനെ കല്യാണമായിട്ട് ഒരു ഇറങ്ങി തിരിച്ചൊരു ഭാവന സ്ത്രീ അവര് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവരുണ്ടെങ്കിൽ അവര് പരസ്യമായിട്ട് ഒരു തുറന്നടിച്ചാല് ഇത് ഈ ക്യാരക്ടർ അസോസിയേഷനെ കുറിച്ച് എന്റെ അടുത്ത് ടി വിക്ക് ഒരിക്കലും പറഞ്ഞത് പാട്രിയറ്റിലെ സമയം ഉണ്ടായി കഴിഞ്ഞപ്പോ അവിടുത്തെ തൊഴിലാളികള് അരുണാജിയിലെയും നാരായണനും ചേർത്ത് ഇല്ലാത്ത കാലങ്ങളൊക്കെ എഴുതി മതിൽ പൊട്ടിച്ച് ഞാൻ കണ്ടിട്ടത് പുള്ളികളെ വിഷമത്തോടെ എന്നിട്ടെന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ട്.
അപ്പൊ
ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഒരു ഇതില്ല, നമുക്ക് പരാമർശിച്ച് പോവാം അല്ലാതെ അത് ഒഴിവാക്കിയത്.
ഇതിൽ ഈ 90 ഏകാന്ത തടവിൽ ആകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പുകവലി ശീലം ഇദ്ദേഹം നിർത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് രാംകുമാർ. ഇപ്പോൾ ഇടത്തട നാരായണന്റെ ഭാര്യയും ആ ഭാര്യയുടെ മരണത്തിനെ കുറിച്ചും ഭാര്യയെ കുറിച്ചും ഒക്കെ ഇപ്പോൾ രാംകുമാർ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ അങ്ങനെ വളരെ ഭാര്യയ്ക്ക് വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇടത്തട്ട പുകവലി നിർത്തണം എന്നുള്ളത്. അങ്ങനെ കടുത്ത ജയിൽവാസത്തിനകയിൽ വെച്ച് ഇദ്ദേഹം സിഗരറ്റ് വലി നിർത്തുകയും എന്നാൽ കാണാൻ വന്ന ഭാര്യ കുറെ പാക്കറ്റുകൾ സിഗരറ്റുമായിട്ടാണ് വരുന്നത് എന്നുള്ള ഒരു വളരെ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ എനിക്ക് വളരെ കൗതുകകരമായ പുസ്തകത്തിൽ തോന്നിയ മറ്റൊന്നാണ് ഈ ജയിൽവാസത്തിന് ശേഷം കുറച്ചു നാള് തലശ്ശേരിയിലെ വീട്ടിൽ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് വാപ്പടാനന്ദ ഗുരുദേവൻ കാണാൻ വരുന്നതും എന്തിനാണ് നീ ജയിലിൽ കിടന്നതെന്ന് ചോദിച്ചപ്പോൾ സൈക്കിൾ മോഷ്ടിച്ചതിനാണെന്ന് പറഞ്ഞ് കയർത്ത് ഇറങ്ങിപ്പോകുന്ന ഭാഗവും ഇങ്ങനെ. അതുപോലെ തന്നെ മറ്റേ ഇന്ത്യൻ ന്യൂസ് ക്രോണിക്കളിൽ നിന്നും രാജിവെക്കാൻ കാരണമായിട്ടുള്ള ഗോവധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് പത്രം ഉടമയുടെ ഭാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു പത്രം ഉടമ നിൽക്കുന്നതും ഗോവധത്തിന് ഗോവധ നിരോധനത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ള വാശി വരുന്നതും അതിന്റെ പേരിൽ ഇറങ്ങിപ്പോകുന്നതും അങ്ങനെ നിരവധി വ്യക്തിപരമായ വളരെ കൗതുകകരമായ ഇൻഫർമേഷൻ കൂടി ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളത് ദില്ലി ദാരിയുടെ കേൾവിക്കാരുടെ ഒരു ഇതിനു വേണ്ടി ഞാൻ പറയുന്നതാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ TJS ജോർജ് പറഞ്ഞതായിട്ടൊരു ഭാഗത്ത് രാംകുമാർ പറയുന്നുണ്ട് എക്കാലത്തെയും ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ പത്രപ്രവർത്തകരുടെ ലിസ്റ്റ് എടുത്താൽ എന്നും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന 3 പേരുടെ പേര്, ഒന്ന് ചലപതി റാവു, 2 പോത്തൻ ജോസഫ്, 3 ഇടത്തട്ട നാരായണൻ എന്നാണ്. ഇപ്പോൾ അതിന് വർഷങ്ങളായിട്ട് പത്രപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ് രാംകുമാർ. ഇന്ത്യയിലെ ഇടതുപക്ഷ ആശയങ്ങൾക്ക് ഇന്ത്യൻ പത്രപ്രവർത്തന ലോകത്തുള്ള മേൽക്കോയ്മ ഇന്നുണ്ടോ?
ചെറിയൊരു വിഷമമുള്ള ചോദ്യമാണ്. കാരണം ഞാനൊരു രാഷ്ട്രീയ അങ്ങനെ ഒരു അവബോധമുള്ള ഒരാളല്ല. പിന്നെ അന്നത്തെ കാലത്ത് ഇപ്പൊ ഈ പാട്രിയറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ നെഹ്റുവിന് വളരെ ആവശ്യമുള്ള ഒരു സേഫ്റ്റി വാൽവ് ആയിരുന്നു അന്നത്തെ ഇടതുപക്ഷം. കാരണം ഇടതുപക്ഷത്തിന്റെ ഒരു പിന്തുണ നെഹ്റു എന്നും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇടത്തട നാരായണ പോലുള്ള ഒരു ഇടതുപക്ഷ പത്രപ്രവർത്തനം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചതും ആ ഉദാഹരണത്തിന്റെ അത് പറയണ രീതി മറ്റുള്ള പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ ഈ പത്രം സഹായകരമാകട്ടെ. കാരണം വിയോജിപ്പുകളോട് എന്താ പറയാ, അന്നത്തെ നേതാവിനെ പറഞ്ഞ വിയോജിപ്പുകളോട് വളരെയധികം സഹിഷ്ണുത കാണിച്ചിരുന്ന ഒരാളാണ്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം, അന്നത്തെ കാലത്ത് ഈ പത്രപ്രവർത്തകരുടെ ഒരു ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു അവര് അവർ ഉദ്ദേശിക്കുന്ന കാര്യം അവരെ അവരുടെ ഒരു വ്യക്തി എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്ന വാചകങ്ങൾ അവർ എഴുതുന്ന ഭരണാധികാരികൾ കേട്ടിരുന്നു. കാരണം ഒരു ഉദാഹരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ യു പിയിലെ മുഖ്യമന്ത്രിയായിരുന്ന പന്ത് ഗോവിന്ദ് വല്ലഭ പന്ത് യു പിയിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് യു പിയിൽ ഒരു സർക്കാർ ഉടമസ്ഥയിലുള്ള ഒരു ഒരു പ്രൊജക്ടിന്റെ പൂജ നടന്നു, ഒരു ഗണപതി പൂജ നടന്നു. ഈ ഗണപതി പൂജയുടെ പടം പത്രത്തില് പി ആർ ഡി തന്നെ മുന്നേ എടുത്ത് അച്ചടിച്ചു വന്നു. നാഷണൽ ഹെറാൾഡിന്റെ എഡിറ്ററായിരുന്ന ചെലവതിറാവു, കോൺഗ്രസിന്റെ പത്രം നാഷണൽ ഹെറാൾഡ് നേതൃസ്ഥാപന്റെ പത്രം ചെലവതിറാവു ഉടൻ തന്നെ ഈ പോർഷൻ എടുത്ത് ഈ ഫോട്ടോ വെച്ചിട്ട് വളരെ കൃത്യ വളരെ വിമർശനമായിട്ട് സമയം, അതായത് മതേതരാഷ്ട്രമായ ഇന്ത്യയില് ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയിൽ ഒരു ഹൈന്ദവ സ്ഥാനം വെച്ചത് ഒട്ടും ശരിയായ രീതിയല്ല. കാരണം അത് ഗവൺമെന്റ് മതേതരാഷ്ട്രമായ ഇന്ത്യ അഭിമാനിക്കുന്ന അങ്ങനെ ശരിക്കും ചെയ്യാൻ പാടില്ല, വളരെ വിമർശിച്ചുകൊണ്ട് അതിന് ജവഹർലാൽ നെഹ്റു പത്രത്തിന്റെ ആ പ്രത്യേക ഭാഗം ഫോട്ടോ കോപ്പി എടുത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർക്ക് വായിച്ചു കൊടുത്തു. ഇതാണ് നിങ്ങൾ കാണിക്കുന്ന മാത്രം. അപ്പൊ ഒരു നാഷണൽ ഹെറാൾഡ് നെഹ്റുവിന്റെ പത്രമാണ്, കോൺഗ്രസ് പത്രമാണ്, അവര് എടുത്തത് മൂന്നുവഴി നെഹ്റു ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്ത കാര്യം വിമർശിക്കാം. മടിയുണ്ടായത് മാത്രമല്ല, അത് നല്ല മനസ്സോട് എടുക്കാനും നെഹ്റുവിനെക്കുള്ള ഒരാൾക്ക് കഴിഞ്ഞു. അതൊരു വലിയ കാര്യം. അപ്പൊ അത്രനാരായണൻ ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ അതൊന്നും ആൾക്കാർ വി കെ മോട്ട് ചെയ്യുന്നത് അന്ന് ലിങ്കിലെ അഭിപ്രായങ്ങളൊക്കെ ആൾക്കാർ വളരെ നോക്കി വളരെ ശ്രദ്ധിച്ചു വായിക്കുകയും ലിങ്കിലെ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്ന ലിങ്കിന് വളരെ ഒരു നല്ലൊരു എന്താ പറയാ പ്രാധാന്യം അന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ഇടത് വർഷ പത്രം മാഗസിൻ ഒരു ഇടത് വർഷ പുസ്തകം എന്നുള്ളതില് ലിങ്കിന്റെയും പാട്രിയറ്റിന്റെയും അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഹ്റു വർഷമാണ് എങ്കിൽ പോലും ഇടത് വർഷ രാജ്യങ്ങളോട് ഇത് പുലർത്തുകയും അതിനു വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്നത് നെഹ്റുവിന്റെ ചേരിയായും നിരായും നീതീകരണം അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് പിന്തുണ നൽകുക. പിന്നീട് അതൊക്കെ ഒരു എന്താ പറയാ വളരെ അബദ്ധങ്ങളായ കാര്യങ്ങളല്ല, അത് വേറെ കാര്യം. പക്ഷെ അന്നത്തെ നെഹ്റുവിന്റെ നിലപാടുകളോട് ഒരു ഇടത് വർഷം യോജിക്കാൻ ആവശ്യമായിട്ടുള്ള ആശയപ്രചരണം നടത്തിയ രണ്ട് പുസ്തകങ്ങളാണ് ഈ പാട്രിയറ്റും ലിങ്കും.
അതെ. അല്ല, വേറൊരു കാര്യം ഈ പാട്രിയറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പുസ്തകത്തിൽ, അതായത് രാഷ്ട്രീയ പ്രവർത്തനവും പത്രപ്രവർത്തനവും ഒരേപോലെ കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ എന്റെ ഒരു ചോദ്യത്തിന്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചോദ്യത്തിന് രാംകുമാർ മറുപടി പറഞ്ഞില്ല. ഇപ്പോ രാഷ്ട്രീയ പ്രവർത്തനവും പത്രപ്രവർത്തനവും ഒരുപോലെ കൊണ്ട് നടന്ന ഒരാളായിരുന്നു എടത്തട്ട് നാരായണൻ. അക്കാലത്തെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖരായിട്ടുള്ള വലിയ പത്രപ്രവർത്തകരെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഇപ്പൊ രാംകുമാർ ഈ പുസ്തകത്തിനകത്ത് ഈ അംറോഹ തെരഞ്ഞെടുപ്പില് ഹാഫിസ് മുഹമ്മദും കൃപലാനിയും തമ്മിൽ മത്സരിക്കുമ്പോൾ വളരെ പരസ്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം നടത്തുകയും അദ്ദേഹത്തിന് വേണ്ടി പത്രത്തിൽ വ്യക്തമായിട്ട് എഴുതുകയും പരസ്യമായി പുറത്തു വരികയും ഒക്കെ ചെയ്ത എടത്തട്ട നാരായണൻ, ഈ അതുപോലെ തന്നെ വളരെ രസകരമായ ഒരു കാര്യം രാംകുമാർ പറഞ്ഞിരിക്കുന്നത് ഈ ഒ വി വിജയന്റെ മനോഹരമായ ഒരു, അതായത് പാട്രിയോട്ടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ഗുളി എന്താണ് കോൺഗ്രസിലെ കോൺഗ്രസിനെ സോഷ്യലിസ്റ്റ് ചേരിയിലേക്ക് കൊണ്ടുപോകുന്ന ഗുളികന്മാരുടെ ഒരു സംഘമാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നുള്ള മട്ടിലൊക്കെ എഴുതിയിരിക്കുന്നതും. അതിൽ നിന്നെല്ലാം ഞാൻ പെട്ടെന്ന് എന്റെ ചോദ്യത്തിലേക്ക് വരുന്നത്, എടത്തട്ട തല കുനിച്ച ഒരേ ഒരു സന്ദർഭം അടിയന്തരാവസ്ഥ കാലമായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോഴേക്കും എടത്തട്ട നാരായണനിലെ നിഷേധി തളർന്നു കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥയ്ക്ക് മുന്നിൽ തല കുനിച്ച് നിന്നത് എടത്തട്ട നാരായണൻ?
അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ആദ്യ പടി സഭമാകലെ കർണാടക കട്ട് ചെയ്തത് ആദ്യം തന്നെ.
അതെ.
അപ്പൊ അന്ന് അടിയന്തരാവസ്ഥയിൽ പുറത്ത് അന്ന് പുറത്തിറങ്ങിയ രണ്ട് പത്രങ്ങൾ ഒന്ന് സ്റ്റേറ്റ്സ്മാനും ഒന്ന് ഹിന്ദുസ്ഥാൻ ടൈംസും
ആയിരുന്നു.
അതുകൊണ്ട് അപ്പൊ ഈ തുടക്കത്തിൽ തന്നെ ഇത് ഒരു വലിയ പ്രശ്നത്തിലാണ് മുഖാൻ പോണെന്നുള്ള ഒരു ഇത് കിട്ടിയുണ്ട്. ഇവര് പാട്രിയറ്റിന്റെ ടീം അവിടെ സമ്മേളിച്ചു എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അന്ന് അവിടെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരു കുഞ്ചു, അവരെ ശരിക്കുള്ള പേരിക്കാറില്ല, കുഞ്ചു ഞാൻ അവരെ കണ്ട് സംസാരിച്ചില്ല, അവരെ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫാണ് അവിടുത്തെ പാട്രിയറ്റിലെ. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരായണ സാബ് എല്ലാവരും വിളിച്ചു കൂട്ടി പറഞ്ഞു, അതായത് കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് ഒന്നുമില്ല പത്രം കൂട്ടാം, തിരിച്ച് തൊഴിലാളികളെല്ലാം അനുകൂലി കൊടുക്കാനുള്ള സാമ്പത്തിക വ്യവസ്ഥ പഠനത്തിനുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് രസിച്ച് പോകേണ്ടി വരും. അങ്ങനെയാണ്. കാരണം അതിന് തൊട്ട് മുമ്പ് അരുൺ അസഫ് അലി നേരെ ഇന്ദിരാഗാന്ധിയിൽ നിന്ന് കണ്ടു.
അതെ,
ചെറിയമ്മ എന്നാണ് ഇന്ദിരാഗാന്ധി വിളിച്ചത്. അവിടെ ചെറിയമ്മ കാരണം നെഹ്റുവായിട്ട് വളരെ അടുപ്പ ആളായിരുന്നു. വേണ്ടി വന്നു കഴിഞ്ഞാൽ നെഹ്റുവിന്റെ ആദ്യത്തെ മിനിസ്റ്ററിൽ ഈസി വളരെ എളുപ്പത്തിൽ മന്ത്രിയാവുന്ന ഒരാളായിരുന്നു അസഫ് അലി. അന്നത്തെ ചോദിച്ചു ആദ്യത്തെ മിനിസ്റ്ററി. അപ്പോ ഇന്ദിരാഗാന്ധി വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചു. അതായത് പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റിന്റെ നിലപാടനുസരിച്ച് പത്രം നടത്തണം അല്ലെങ്കിൽ അടച്ചു പോകുന്നു. വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചു. അവര് വളരെ നിരാശയായിട്ടാണ് പ്രണസ്വലി തിരിച്ചു വന്നത്. ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒന്നിലെ പത്രം പോക്കുക അല്ലെങ്കിൽ ഗവൺമെന്റ് അടിച്ചിടുക. അപ്പൊ നാരായണൻ എടുത്ത നാരായണൻ അന്ന് വേറൊരു പ്രതിസന്ധി കൂടി വന്നു. അതായത് സോവിയറ്റ് യൂണിയൻ ഇന്ദിരാഗാന്ധിയുടെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്ത ഒരു പോളിസി ആയിരുന്നല്ല.
അപ്പൊ
സോവിയറ്റ് യൂണിയന്റെ സഹായം പാട്രിയറ്റ് ധാരാളം ലഭിച്ചുകൊണ്ടിരുന്നു. ഈസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇന്ദിരാഗാന്ധി സപ്പോർട്ട് ചെയ്യും, അടിയന്തരാവസ്ഥയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ഒരു പ്രതിസന്ധി ഇല്ലേ. അപ്പൊ നാരായണന് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പത്രസഭ അടിച്ചുപൂട്ടുക അല്ലെങ്കിൽ വളരെ രൂക്ഷമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് എതിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വേറൊരു ഇതുണ്ടാവും. ഇന്ദിരാഗാന്ധിയുടെ ചില നയങ്ങളെ വളരെ പുരോഗമനമായിട്ടുള്ള ആശയങ്ങളാണ്, ബാങ്ക് ദേശസാൽക്കരണം ഇങ്ങനത്തെ സാധനങ്ങളെ നാരായണൻ സപ്പോർട്ട് ചെയ്തു. ഇത്രയും കാലം കൊണ്ട് അധ്വാനിച്ച് പടുത്തുയർത്തിയ ഒരു സ്ഥാപനം അടിയന്തരാവസ്ഥയിൽ കൂട്ടുക മാത്രമല്ല, അത് തുറക്കാൻ പറ്റുന്ന മാത്രമല്ല, തുറന്നു കഴിഞ്ഞാൽ അത് വേറെ ആൾക്കാരെ കഴിക്കാൻ പോകുന്നത് നാരായണ ഉറപ്പായിരുന്നു. കീഴടങ്ങിയത് കീഴടങ്ങ മാത്രം വഴിയുള്ളതുകൊണ്ട് അദ്ദേഹം ആ ഒരു വഴി കൊടുക്കേണ്ടി വന്നു. പക്ഷേ അപ്പോഴും സഞ്ജയ് ഗാന്ധിയുടെ രൂക്ഷമായിട്ടുള്ള നിലപാടെടുത്തത് വളരെ സ്ട്രേണായിട്ട്. അതായത് ഈ പത്രത്തില് ഒരു വരി പോലെ അച്ചടിക്കരുത്, ഫോട്ടോ കൊടുക്കുന്നതാണ് എന്ന് പറയും. വളരെ ഇതായിട്ട് സഞ്ജയ് ഗാന്ധി ആദ്യമായിട്ട് വളരെ ആയിട്ട് പ്രതികരിച്ചു. ആദ്യം തന്നെ ഇൻകം ടാക്സ് പുള്ളിയുടെ ഇൻകം ടാക്സ് അനുസരിച്ച് ഉദ്യോഗസ്ഥരോടെത്തി. പിന്നെ വേറെ പോലീസിന് വിട്ടിട്ട് പത്ര ഏജന്റുമാരെ അടിച്ചോടിക്കുക, വാട്ടർ സപ്ലൈ കട്ട് ചെയ്യുക, അങ്ങനെ വേറെ വഴിക്ക് സഞ്ജയ് ഗാന്ധി ഇത് തുടങ്ങി. പുള്ളി അറിയില്ല വളരെ ഇതായിട്ട്. പിന്നെ പി എൻ അക്സറിനെ പോലെയുള്ള ആൾക്കാരെ കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ ഈ നാരായണപ്പുള്ള ഒരാളും പെട്ടെന്ന് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ചെറിയ പേടിയില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കണം പുള്ളി അത് ഭയങ്കര രക്ഷപ്പെട്ടത്. പക്ഷെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഈ പോളിസി വന്നു കഴിഞ്ഞപ്പോ ഈ സഞ്ജയ് ഗാന്ധിയുടെ പടോ പേരോ അച്ചടിക്കില്ലെന്നപ്പോ സർക്കുലേഷൻ കുറച്ചുകൂടി കൂടി. അതുകൊണ്ടായിരിക്കണം പക്ഷെ പ്രിന്റോട് കൂട്ടാൻ നാരായണൻ തരില്ല. ഇതിന്റെ പേരിൽ അങ്ങനെ മുതലെടുപ്പ് വേണ്ട എന്നുള്ളതിൽ പുള്ളി അത് സ്റ്റേൺ ആയിട്ട് നിന്നു. പ്രിന്റോട് വേണ്ട, നമുക്ക് പഴയ അച്ചടിച്ചാൽ മതി, അങ്ങനെ കോപ്പി കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ അത് തലവലിച്ചു പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ഇത്രയും കഷ്ടപ്പെട്ട് പടത്തീർത്ത ഒരു സ്ഥാനം തെറ്റായ കൈകളിലേക്ക് പോകും എന്ന് പുള്ളി ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് പുള്ളി അടിയന്തരാവസ്ഥയെ. കാരണം സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിലിൽ പോയ ആൾക്ക് അടിയന്തരാവസ്ഥയിൽ പോകണ്ട ഭയണ്ടാവാൻ വഴിയില്ലല്ലോ.
ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പുസ്തകത്തിൽ എനിക്ക് തോന്നിയ ഒരു പരിമിതിയെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ കാലഗണന ഇതിന്റെ അകത്ത് ഏത് കൊല്ലമാണ് ഹിന്ദുസ്ഥാൻ ടൈംസ്, ഏത് കൊല്ലമാണ് പാട്രിയോട്ടിൽ വരുന്നത്, ഏത് കൊല്ലമാണ് ശങ്കർസ് വീക്കിലിയിൽ വരുന്നത്, ഏത് കൊല്ലമാണ് ലിങ്ക് തുടങ്ങുന്നത്, ഏത് കൊല്ലമാണ് ഇന്ത്യൻ ക്രോണിക്കൽ തുടങ്ങുന്നത്, ഏത് കൊല്ലമാണ് രാജി വെച്ചത്, ഇത്തരം കണക്കുകൾ, അതായത് എടത്തട്ട നാരായണന്റെ ജീവിതത്തിനെ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിലെ വർഷങ്ങളുടെ കണക്കുകളുമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നതിൽ നമുക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അത് ഈ പുസ്തകത്തിൽ ഇല്ല. അത് ഒരു പക്ഷേ അത് ലഭ്യമല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലേ?
ഒരു പരിധിവരെ ഈ മാസത്തെ മാസോ ഡേറ്റോ നമുക്ക് ഒരു തരത്തിൽ ലഭ്യമല്ല. ഫ്രീ പ്രസ് ജേണലിൽ 58 ഓഗസ്റ്റിലാണ് പുള്ളി അവിടെ, 58 പുള്ളി പോയത്, 57 പുള്ളി പോയത് ഫ്രീ പ്രസ് ജേണലിൽ, 58 തിരിച്ചു വരികയും ചെയ്തു, 58 ഓഗസ്റ്റിൽ ലിങ്ക് തുടങ്ങുകയും ചെയ്തു. ഇതിനൊന്നും ഡേറ്റ് യാതൊരു തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വർഷം അറിയാമെന്നല്ലാതെ അങ്ങനെ യാതൊരു തരത്തിലുള്ളൊരു പ്രത്യേകിച്ച് കാരണം എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സ് തന്നെ വളരെ കുറവാണ്. നമുക്ക് ആ ഇയർ അറിയാവുന്നതുകൊണ്ട് പിന്നെ കാർട്ടൂൺസ് കുട്ടി പുള്ളിക്ക് നല്ല ഓർമ്മശക്തികൾ ഉള്ളതുകൊണ്ട് പുള്ളി വളരെ ഇതായിട്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ വർഷം പോലും കിട്ടി. പിന്നെ ഇന്ത്യൻ ന്യൂസ് പോർട്ടലിലെ സംഘടന പത്രത്തിൽ പുള്ളി വർക്ക് ചെയ്ത കാര്യം വർഷം 48 ഈ സാധനം ആദ്യം ഉദ്ഘാടനം ചെയ്തത് നമുക്ക് പറഞ്ഞ അങ്ങനെ വളരെ പുള്ളിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താവുന്നതിന്റെ മാക്സിമം അത് കഴിയും. കാരണം പിന്നെ അങ്ങനെ ഒരു ഇതില്ല, കാരണം പുള്ളിനെ കുറിച്ച് എവിടെ എഴുതപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഡോക്യുമെന്റേഷനിൽ ഇങ്ങനെ ഒരു ന്യൂനത വരാൻ കാരണം. അത് അടുത്ത പതിപ്പില് പരിഹരിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. കാരണം ഇന്നിപ്പോ ഒരു ചെറിയൊരു എന്താ പറയാ, ഈ പുസ്തകം ആൾക്കാർ വളരെ സ്വീകരിച്ചുള്ളതിന്റെ തെളിവായിട്ട് ഈ എല്ലാ കോപ്പികളും ഏതാണ്ട് ചെലവായെന്ന് പബ്ലിഷർ അറിയിച്ചു ബുക്കിന്റെ.
വെരി ഗുഡ്, വലിയ സന്തോഷം. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത ഇത് എടത്തട്ട നാരായണന്റെ ജീവചരിത്രം മാത്രമല്ല എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിന്റെ ഇന്ത്യൻ ഇംഗ്ലീഷ് പത്രപ്രവർത്തനത്തിന്റെ ജീവചരിത്രമാണ് രാംകുമാർ എഴുതിയിരിക്കുന്ന എടത്തട്ട നാരായണൻ പത്രപ്രവർത്തനവും കാലവും എന്നത്. ആ കാലത്തെ എത്രയെത്ര മലയാളികൾ ആണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് പത്രപ്രവർത്തനത്തിന്റെ സാരഥികളായി മുൻനിരയിൽ നിന്ന് ജീവിച്ചത് എന്നുള്ളത് ഒരു മലയാളികൾ എന്നുള്ള രീതിയിൽ നമുക്ക് എത്രമാത്രം അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. വലിയ സന്തോഷമാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയത്. അപ്പം അതുപോലെ തന്നെ ഇംഗ്ലീഷ് പത്രപ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ സത്യസന്ധമായ പരിച്ഛേദം കൂടിയാണ് ഈ പുസ്തകം എന്നുള്ളതാണ്. ഈ പുസ്തകം ഇതിനോടകം തന്നെ ആദ്യ ലക്കങ്ങൾ ആദ്യ കോപ്പികൾ വിറ്റ് തീർന്നു എന്നറിഞ്ഞതിൽ ഉള്ള അഭിനന്ദനങ്ങളും സന്തോഷവും ഉണ്ട്. ഉടൻ തന്നെ രണ്ടാമത്തെ പതിപ്പ് ഇറങ്ങും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മാധ്യമപ്രവർത്തനം സീരിയസ് ആയിട്ട് എടുക്കുന്ന മലയാളികൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇത്രയും സമയം ദില്ലി ദാരിക്ക് വേണ്ടി നൽകിയതിന് രാംകുമാറിനുള്ള നന്ദി വളരെ വലുതാണ്. ഈ വായനാനുഭവത്തിനും രാംകുമാറിനോട് ഉള്ള കൃതജ്ഞത ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു എ ലോഡ് രാംകുമാർ ഫോർ യുവർ ക്വാളിറ്റി ടൈം.
വളരെ നന്ദി. താങ്കളുടെ ക്ഷണസീകരിച്ചെനിക്ക് ഈ വാക്കുകളിലൂടെ പറയാൻ പറ്റിയാലും വളരെ നന്ദി. ഇത്തരം ഒരു പുസ്തകത്തിന് ഏറ്റവും നല്ലൊരു അംഗീകാരമായിട്ടാണ് ഞാൻ ഈ പരിപാടിയെ ഞാൻ കാണുന്നത്. വളരെ നന്ദി.
താങ്ക് യു രാംകുമാർ.